The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി 4 വ്യാഴം 1199 ആണ്ട് ധനു 19 ദീപികയുടെ എഡിറ്റോറിയൽ. ഉദാരമതികൾ മതിയോ ക്ഷീരകർഷകർക്ക്? കണ്ണുകളെ ഏറെനണയിച്ച ഒരു സംഭവത്തോടുള്ള കേരളത്തിന്റെ ആർദ്രമായ പ്രതികരണം മണിക്കൂറുകൾക്കകം സന്തോഷാശ്രുക്കൾക്ക് കാരണമായി. തൊടുപുഴ വെള്ളിയാമറ്റത്ത് ജീവനോപാധിയായിരുന്ന 13 പശുക്കളെ നഷ്ടപ്പെട്ട കുട്ടിക്കർഷകൻ മാത്യു ബെന്നിക്ക് സഹായഹസ്തവുമായി കേരളം ചുറ്റും കൂടുകയായിരുന്നു. അവന് നഷ്ടമായതും അതിലപ്പുറവും തിരിച്ചു കിട്ടാൻ മാത്രം സ്നേഹവും ഔദാര്യവുമാണ് ഉദാരമനസ്കരും സർക്കാരും മറ്റു ജനങ്ങളും നൽകിയത്. നന്മയുടെ കരങ്ങൾ അവനെ താങ്ങി നിർത്തി. പക്ഷേ ഇനിയൊരാൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഈ പ്രതികരണം പ്രതീക്ഷിക്കാനാകുമോ? സാധ്യതയില്ല. ഇത്തരം നഷ്ടങ്ങൾ ിലൂടെ കടന്നുപോയ നിരവധി പേർക്ക് ഇങ്ങനെയൊരു സഹായം ലഭിച്ചിട്ടുമില്ല. അതെ, വൈകാരികതയിൽ നിന്ന് പിറക്കുന്ന സഹായങ്ങൾക്കപ്പുറം ഏതൊരു ക്ഷീരകർഷകനും ലഭ്യമാകുന്ന സ്ഥായിയായ ആശ്വാസ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിതാവിന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് അമ്മയും സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാനാണ് 3 വർഷം മുൻപ് 13 വയസ്സിൽ മാത്യു ബെന്നി ക്ഷീരകൃഷിയിലേക്ക് തിരിഞ്ഞത്. അവന്റെ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമൊക്കെ അന്ന് വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതുവത്സര ദിനത്തിലെ അത്യാഹിതം കേരളത്തിന്റെ നൊമ്പരമായി. തീറ്റയായി നൽകിയ കപ്പത്തുളിയിൽ അടങ്ങിയിരുന്ന സയനൈഡ് വില്ലനായതോടെ 13 പശുക്കൾ ചത്തുവീഴുകയായിരുന്നു. മാത്യുവും അമ്മ ഷൈനയും ജ്യേഷ്ഠൻ ജോർജും അനുജത്തി റോസ്മേരിയും തളർന്നുപോയി. വാർത്ത പുറം ലോകം അറിഞ്ഞതോടെ അവരെ സഹായിക്കാൻ നടൻ ജയറാം ഓടിയെത്തി 500,000 രൂപയുടെ ചെക്ക് നൽകി. തൊട്ടുപിന്നാലെ മമ്മൂട്ടി, പൃഥ്വിരാജ്, എം എ യൂസഫ് അലി, മന്ത്രി ചിഞ്ചുറാണി, പി ജെ ജോസഫ്, ഡീൻ കുര്യാക്കോസ് MP തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ സഹായവും വാഗ്ദാനങ്ങളും ഒക്കെ നൽകി. വിദ്വേഷ പ്രസംഗങ്ങളും വിഭാഗീയതയും അപമാനമാകുന്ന കാലത്ത് വേദനിക്കുന്നയാളെ ചേർത്തു നിർത്തുന്ന പുതുവത്സര കാഴ്ച കേരളത്തിന് അഭിമാനമായി. പക്ഷേ മാത്യു ബെന്നി എന്ന ക്ഷീരകർഷകന്റെ വേദന തിരിച്ചറിഞ്ഞ നമുക്ക് ഇതേ ദുരവസ്ഥകളിലൂടെ ഏറിയോ കുറഞ്ഞോ കടന്നുപോകുന്ന ലക്ഷക്കണക്കിന് ക്ഷീരകർഷകരുടെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാകണം. 2023 October 20 ദീപികയുടെ മുഖപ്രസംഗത്തിൽ കേരളം കണി കണ്ടുണരുന്ന നന്മയ്ക്ക് പ്രതിഫലമായി ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നത് കണ്ണീരാണെന്ന് അവരുടെ നഷ്ടക്കണക്കുകൾ നിരത്തി പറഞ്ഞിരുന്നു. ഉൽപാദന ചെലവിന്റെ 70% തീറ്റയ്ക്കാണ് ചെലവാകുന്നത്. മിൽമയും കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള ഫീഡ്സും കാലിത്തീറ്റ 50 കിലോയുടെ ചാക്കിന് വർഷം തോറും 100 മുതൽ 250 രൂപ വരെ വില വർദ്ധിപ്പിക്കും. 10 ചാക്ക് കാലിത്തീറ്റ വരെ സബ്സിഡി ലഭിച്ചിരുന്നത് ഇപ്പോൾ 4 ചാക്കായി കുറച്ചു. ക്ഷീരവകുപ്പിൽ നിന്ന് വൈക്കോൽ സബ്സിഡിയും വെട്ടിച്ചുരുക്കി. 225 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 30 കിലോയുടെ വൈക്കോൽ കെട്ടിന്റെ വില 350 രൂപയായി. പിണ്ണാക്കിനും വില കൂടി. ഉൽപാദന ചെലവിനൊപ്പം കർഷകരുടെ അധ്വാനത്തിനും ന്യായമായ കൂലി നിശ്ചയിച്ചാൽ ലാഭമൊന്നും ഉണ്ടാകില്ല. ഇതിനൊക്കെ പുറമെയാണ് ഭക്ഷ്യ വിഷബാധയേറ്റോ പകർച്ചവ്യാധിയാലോ കന്നുകാലികളും മറ്റും വളർത്തുമൃഗങ്ങളും ഒറ്റയ്ക്കോ കൂട്ടമായോ ചാകുന്നത്. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച 6 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറാത്തതാണ് കാരണം. കർഷക വിഹിതത്തിനൊപ്പം മൃഗസംരക്ഷണ വകുപ്പിന്റെ വിഹിതം കൂടി ചേർത്താണ് പ്രീമിയം അടച്ചിരുന്നത്. എന്നാൽ ഇക്കൊല്ലം ഇതിനുള്ള അനുമതി ധനവകുപ്പ് നിഷേധിച്ചിരിക്കുകയാണ്. സ്വകാര്യ ഇൻഷുറൻസിന്റെ അടവ് തുക പാവപ്പെട്ട കർഷകർക്ക് താങ്ങാവുന്നതല്ല. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ മാത്യു ബെന്നിക്ക് സംഭവിച്ച ദുരന്തം മറ്റുള്ളവർക്കുണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമുണ്ടാകില്ല. മാത്യുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് കറവ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും ചെലവഴിച്ചായിരിക്കും പദ്ധതിയെന്നും കേന്ദ്ര ഫണ്ട് ലഭിച്ചാൽ 3 വർഷത്തിനകം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ 3 വർഷത്തിനുശേഷം കേന്ദ്രം അവഗണിച്ചെന്ന മറ്റൊരു മറുപടിയല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമോ? 3 വർഷം എന്ന് തീരുമാനിച്ചതും നന്നായി. അപ്പോഴേക്കും ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമല്ലോ. ഒരു കാര്യം മറക്കരുത്, സർക്കാർ കാഴ്ചക്കാരാകുമ്പോഴാണ് ഉദാരമതികൾക്ക് കളത്തിലിറങ്ങേണ്ടി വരുന്നത്. ക്ലിഫ് ഹൌസിൽ പശു വളർത്താൻ 1,00,000 രൂപയ്ക്കെടുത്ത് ചെലവഴിച്ച് കാലിത്തൊഴുത്തും ചാണകക്കുഴിയും പണിയുന്ന മുഖ്യമന്ത്രിയെങ്കിലും അറിയണ്ടേ ചാണകം മണക്കുന്ന ക്ഷീരകർഷകരുടെ പെടാപ്പാട്. The editorial.